2022 സെപ്റ്റംബർ 11 ഞായറാഴ്ച. കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ എഴുതുന്നു, തിരസ്കാരത്തിന്റെ രീതിശാസ്ത്രം. 1957 മാർച്ച് 17 റമോൺ മഗ്സസെ ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഫിലിപ്പീൻസിന്റെ 7-ാമത്തെ പ്രസിഡന്റായി അദ്ദേഹം സ്ഥാനമേറ്റിട്ട് 3 വർഷമേ ആയിരുന്നുള്ളൂ. അതിനകം അതിപ്രഗത്ഭനെന്ന് തെളിയിച്ചു. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്തി, സൈന്യത്തെ നവീകരിച്ചു, കലാപകാരികളെ അടിച്ചമർത്തി ജനങ്ങളുടെ സ്വൈര്യജീവിതം ഉറപ്പുവരുത്തി. എല്ലാറ്റിനുമുപരിയായി അഴിമതിയുടെ കറപുരളാത്ത നേതാവായിരുന്നു മാഗ്സസെ. സംശുദ്ധമായ പ്രതിച്ഛായയായിരുന്നു അദ്ദേഹത്തിന്റെ ജനപ്രീതിക്ക് ആധാരം. മരിക്കുന്ന സമയത്ത് മാഗ്സസെക്ക് 50 വയസ്സ് തികഞ്ഞിരുന്നില്ല. അദ്ദേഹം ഏതാനും വർഷം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഫിലിപ്പീൻസിന്റെ ചരിത്രം തന്നെ മാറിപ്പോകുമായിരുന്നു. പിന്നീട് ആ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഫെർഡിനൻഡ് മർക്കോസിനെ പോലെയുള്ള അഴിമതിക്കാരുടെ ഭരണത്തിലേക്കും കൂപ്പുകുത്തി. തെക്ക് കിഴക്ക് ഏഷ്യ കണ്ട എക്കാലത്തെയും ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിൽ ഒരാളായി മാഗ്സസെ വിലയിരുത്തപ്പെടുന്നു. 1958 മുതൽ റമോൺ മാഗ്സസെ ഫൗണ്ടേഷൻ ഏഷ്യ വൻകരയിൽ വിവിധ ശാഖകളിൽ സംഭാവന അർപ്പിച്ചവർക്ക് അവാർഡ് നൽകാൻ തുടങ്ങി. ആദ്യവർഷം അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ സർവോദയ നേതാവ് ആചാര്യ വിനോബ ഭാവെയും ഉൾപ്പെട്ടു. സി ഡി ദേശ്മുഖ്, വർഗീസ് കുര്യൻ, ജയപ്രകാശ് നാരായണൻ, കമലാദേവി ചതോപാധ്യായ, സത്യജിത് റായ്, എം എസ് സ്വാമിനാഥൻ, എം എസ് സുബലക്ഷ്മി, ബി ജി വർഗീസ്, അരുൺ ഷൂറി, ബാബ ആംതെ, പണ്ഡിറ്റ് രവിശങ്കർ, കിരൺ ബേദി, ടി എൻ ശേഷൻ, മഹാശ്വേതാദേവി, അരുണ റോയ്, അരവിന്ദ് കെജ്രിവാൾ, പി സായ്നാഥ് എന്നിവരൊക്കെ ഇന്ത്യയിൽ നിന്നും ഈ പുരസ്കാരം നേടിയവരാണ്. ഏഷ്യൻ നോബേൽ എന്നാണ് മാഗ്സസെ അവാർഡ് അറിയപ്പെടുന്നത്. അവാർഡ് തുകയ്ക്കും ഫലകത്തിനുമുപരി അത് നേടുന്നവരുടെ മഹത്വത്തിലാണ് മാഗ്സസെ അവാർഡിന്റെ മേന്മ. നൊബേൽ സമ്മാനം പലപ്പോഴും അർഹർക്ക് ലഭിച്ചിട്ടുമില്ല. മാഗ്സസെ അവാർഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു ആക്ഷേപം ആരും പറയുകയില്ല. എല്ലായ്പ്പോഴും അർഹതയും യോഗ്യതയും ഉള്ളവർക്ക് മാത്രമേ ആ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റൊരു സമ്മാനത്തിനും ഇല്ലാത്ത മേന്മ മാഗ്സസെ അവാർഡിന് അവകാശപ്പെടാൻ കഴിയും. റമോൺ മാഗ്സസെ അവാർഡിന് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ പരിഗണിച്ചുവെന്നും പാർട്ടി വിലക്കിയതിനാൽ അവർ പുരസ്കാരം നിരാകരിക്കാൻ നിർബന്ധിതയായി എന്നുമുള്ള വാർത്ത ഒരു പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. പിന്നാലെ ടെലിവിഷൻ ചാനലുകളും അത് ഏറ്റുപിടിച്ചു. 8 മണിക്ക് ചർച്ച സംഘടിപ്പിച്ചു. അടുത്ത ദിവസം മലയാള പത്രങ്ങളിലും ആ വാർത്ത മത്തങ്ങയായി വന്നു. തന്റെ പേര് അവാർഡിന് പരിഗണിച്ചിരുന്നുവെന്നും പാർട്ടി നിർദ്ദേശപ്രകാരമാണ് നിരാകരിച്ചതെന്നും ശൈല ടീച്ചർ സ്ഥിരീകരിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പാർട്ടി തീരുമാനത്തെ ന്യായീകരിച്ചു. അവാർഡ് നിരാകരിക്കാൻ 3 കാരണങ്ങളാണ് പാർട്ടി പറയുന്നത്. 1. കേരളത്തിന്റെ ആരോഗ്യരംഗത്തുണ്ടായ പുരോഗതി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം നേട്ടമായി കണക്കാക്കാനാകില്ല. 2. സജീവ രാഷ്ട്രീയത്തിൽ തുടരുന്നവർക്ക് മാഗ്സസെ പുരസ്കാരം നൽകാറില്ല. 3. ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം, റമോൺ മാഗ്സസെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരുന്നു എന്ന് മാത്രമല്ല, ഫിലിപ്പീൻസിൽ കമ്മ്യൂണിസ്റ്റ് ഗറില്ലകളെ അടിച്ചമർത്തുന്നതിന് നേതൃത്വം കൊടുത്തയാളുമായിരുന്നു. ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് നിപ്പ കൊറോണ പ്രതിരോധത്തിൽ കേരള സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ ശൈലജ ടീച്ചറുടെയോ മറ്റേതെങ്കിലും വ്യക്തിയുടേതോ മാത്രമായി ചുരുക്കി കാണാൻ കഴിയില്ല. അതേസമയം അവർക്ക് ലഭിക്കുമായിരുന്ന പുരസ്കാരം മൊത്തം ആരോഗ്യ പ്രവർത്തകർക്കുള്ള അംഗീകാരമായി വാഴ്ത്തപ്പെടുമായിരുന്നു. അതിനുള്ള സാധ്യതയാണ് പാർട്ടിയുടെ ദുശാഠ്യത്തൽ നഷ്ടപ്പെട്ടത്. സജീവ രാഷ്ട്രത്തിൽ തുടരുന്നവർക്ക് അവാർഡ് കൊടുക്കണമോ വേണ്ടയോ എന്ന കാര്യം ജൂറിയാണ് പരിഗണിക്കേണ്ടത്. അതും അവാർഡ് നൽകുന്നവരുടെ മാത്രം പരിഗണനാ വിഷയമാണ്, അവാർഡ് ലഭിക്കുന്നവരുടെ അല്ല. മാഗ്സസെ അവാർഡ് നേടിയവർ പിന്നീട് ഒരിക്കലും രാഷ്ട്രീയത്തിൽ തുടരരുത് എന്ന വ്യവസ്ഥ അവരുടെ നിയമാവലിയിലില്ല, ഇന്ത്യൻ ഭരണഘടനയിലുമില്ല. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനെന്ന് പാർട്ടി കുറ്റപ്പെടുത്തുന്ന മാഗ്സസെയുടെ പേരുള്ള അവാർഡ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം മുമ്പ് കൈപ്പറ്റിയിട്ടുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് ഈ പുരസ്കാരത്തോട് അയിത്തം തോന്നേണ്ടതില്ല. റമോൺ മാഗ്സസെ കമ്മ്യൂണിസ്റ്റുകാരനോ ഇടതുപക്ഷക്കാരനോ ആയിരുന്നില്ല. അദ്ദേഹം അമേരിക്കൻ പക്ഷപാതിയും തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനുമായിരുന്നു. 1898 മുതൽ 1946 വരെ അമേരിക്കയുടെ കോളനിയായിരുന്നു ഫിലിപ്പീൻസ്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും അമേരിക്കയുടെ ഉപഗ്രഹ രാഷ്ട്രമായി തുടർന്നു. ഫിലിപ്പീൻസിന്റെ വിദേശ നയം ഏതു കാലത്തും അമേരിക്കയാണ് തീരുമാനിച്ചിരുന്നത്. മാഗ്സസെയുടെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. മാത്രവുമല്ല, അദ്ദേഹം പ്രസിഡന്റായിരിക്കുമ്പോഴാണ് 1954 വിഖ്യാതമായ മനില ഉടമ്പടി ഒപ്പുവച്ചതും നാറ്റോ മാതൃകയിൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ ഉടമ്പടി രാഷ്ട്രസംഘടന നിലവിൽ വന്നതും. 2. മഹായുദ്ധത്തിന് ശേഷം തെക്ക് കിഴക്കേ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ഭീഷണി രൂക്ഷമായിരുന്നു. അമേരിക്കയുടെ സഹായത്തോടെയാണ് മലയയും തായ്ലൻഡും ഫിലിപ്പീൻസുമൊക്കെ കമ്മ്യൂണിസ്റ്റ് ഗറില്ലകളെ തുരത്തിയത്. മാഗ്സസെ പ്രതിരോധ സെക്രട്ടറിയായിരുന്ന 1950-53 കാലത്താണ് ഫിലിപ്പീൻസിൽ കമ്മ്യൂണിസ്റ്റ് ഒളിപ്പോരാളികളെ അമർച്ച ചെയ്തത്. പക്ഷേ അതൊന്നും മാഗ്സസെ പുരസ്കാരത്തിന്റെ ശോഭ കുറയ്ക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണല്ലോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഈ അവാർഡ് കൈനീട്ടി വാങ്ങിയത്. ഇന്തോനേഷ്യയിൽ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടക്കൊല ചെയ്ത ജനറൽ സുഹാർത്തയുടെ അടുത്ത സഹായികളും സഹകാരികളുമായിരുന്നു സലിം ഗ്രൂപ്പ്. അവർക്ക് നന്ദിഗ്രാമിൽ കെമിക്കൽ ഹബ് തുടങ്ങാൻ ചുവന്ന പരവതാനി വിരിച്ചത് ബുദ്ധദേവ് ഭട്ടാചാര്യ നയിച്ച ഇടതുമുന്നണി സർക്കാരായിരുന്നു. സലിം ഗ്രൂപ്പിനെയും നന്ദിഗ്രാം കൂട്ടക്കൊലയും ന്യായീകരിച്ചവരാണിപ്പോൾ റമോൺ മാഗ്സസെയുടെ ജാതകം തിരിയുന്നത്. അവാർഡ് വാങ്ങുന്നതിൽ നിന്നും ഷൈലജ ടീച്ചറെ വിലക്കാനുള്ള യഥാർത്ഥ കാരണം എന്തെന്നാൽ അവർ ഇപ്പോൾ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് അനഭിമതയാണ്. ആദ്യം നിപ്പയ്ക്കും പിന്നീട് കൊറോണയ്ക്കുമെതിരെ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശൈലജ ടീച്ചർക്ക് ഒരുപാട് ആരാധകരെ നേടിക്കൊടുത്തു. അതോടൊപ്പം നിരവധി വിരോധികളുമുണ്ടായി. അവർ പാർട്ടിയേക്കാൾ മുഖ്യമന്ത്രിയേക്കാൾ ജനപ്രീതി നേടിയെന്ന തോന്നൽ ചില നേതാക്കൾക്കെങ്കിലും ഉണ്ടായി. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയതും ടീച്ചർക്ക് വിനയായി. അതുകൊണ്ടുകൂടിയാണ് ഇത്തവണ മന്ത്രിസഭയിൽ ഇടം കിട്ടാത്തത്. മാഗ്സസെ അവാർഡ് സ്വീകരിച്ചിരുന്നെങ്കിൽ അവരുടെ താരമൂല്യം ഇനിയും ഉയരുമായിരുന്നു. ഇത്രയും പ്രഗത്ഭയായ ടീച്ചറെ എന്തുകൊണ്ട് മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കി എന്ന ചോദ്യം വീണ്ടും ഉയർന്നു വരികയും ചെയ്തേനെ. ഒന്നാം പിണറായി സർക്കാരിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഡോക്ടർ തോമസ് ഇസക്, ജി സുധാകരൻ, സി രവീന്ദ്രനാഥ്, എ സി മൊയ്തീൻ മുതലായവരെ ഒഴിവാക്കിയതിന് കാരണം പറയേണ്ടി വരുമായിരുന്നു. അത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയാണ് ടീച്ചറെ പാർട്ടി വിലക്കിയത്. മാഗ്സസെ പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനോ മരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനോ ആയിരുന്നു ലഭിച്ചതെങ്കിൽ അവർ മനിലയിൽ പോയി രണ്ട് കൈ നീട്ടി വാങ്ങുമായിരുന്നു. സമീപകാലത്ത് ഒരു ടെലിവിഷൻ ചാനൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മന്ത്രിക്കുള്ള അവാർഡ് ജി സുധാകരൻ നൽകാൻ തീരുമാനിച്ചു. അപകടം തിരിച്ചറിഞ്ഞ സുധാകരൻ പാർട്ടി സെക്രട്ടറിയോടൊരു അനുവാദം എഴുതി ചോദിച്ചു. എന്നാൽ യാതൊരു മറുപടിയും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അവാർഡ് അദ്ദേഹം സ്വീകരിച്ചതുമില്ല. 1993 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നിയമസഭാ സാമാജികയ്ക്കുള്ള വി ഗംഗാധരൻ അവാർഡ് കെ ആർ ഗൌരിയമ്മയ്ക്ക് ലഭിച്ചു. അവർ അത് കൈപ്പറ്റി എന്ന് മാത്രമല്ല ആലപ്പുഴയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്തു. പാർട്ടിയിലെ അന്നത്തെ മൂപ്പന്മാർ കോപിച്ചു. അധികം വൈകാതെ ഗൌരിയമ്മ പാർട്ടിക്ക് പുറത്തായി. ചരിത്രം ആദ്യം ദുരന്തമായും പിന്നെ പ്രഹസനമായും ആവർത്തിക്കുമെന്ന് പറഞ്ഞ കാൾ മാർക്സ് ക്രാന്തദർശി തന്നെ.